കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ നിന്നും കരാറ് ജോലി അനുസരിച്ച് സൗത്ത് ആഫ്രിക്കയിലെത്തിയ ബാലസുന്ദരം എന്നയാളിൻ്റെ ഒരു കഥ വായിക്കുവാനിടയായി. കരാർ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ വെള്ളക്കാർ വിളിച്ചിരുന്നത് കൂലി എന്നായിരുന്നു. അങ്ങനെ കരാർ ജോലിക്കായി സൗത്ത് ആഫ്രിക്കയിലെത്തിയ തനിക്ക് സ്വാതന്ത്ര്യം വളരെ കുറവാണെന്ന് ബാലസുന്ദരത്തിന് അറിയാമായിരുന്നു. എന്നാൽ തോട്ടത്തിനും പിടിച്ചതിനുമെല്ലാം തൻ്റെ യജമാനൻ തന്നെ ശാസിക്കുകയും വഴക്കു പറയുകയും തന്നെ ഉപദ്രവിക്കുമെന്നൊന്നും തനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബാലസുന്ദരത്തിൻ്റെ യജമാനന് അയാളോട് വലിയ ദേഷ്യം തോന്നി. വളരെ ദേഷ്യത്തോടെ ബാലസുന്ദരത്തെ ചീത്ത വിളിക്കുകയും ചെകിട്ടത്തടിക്കുകയൊക്കെ ചെയ്തു. അടിയേറ്റ ബാലസുന്ദരത്തിൻ്റെ പല്ല് ചിലത് കൊഴിഞ്ഞുപോയി. അയാളുടെ വായിൽ നിന്നും കുടുകുട രക്തം ഒഴുകുന്നത് കണ്ടപ്പോൾ അയാളുടെ യജമാനൻ ഇങ്ങനെ പറഞ്ഞു, "നീ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിപ്പെടുത്തും" എന്ന മുന്നറിയിപ്പും കൊടുത്തു. ഈ സംഭവം ബാലസുന്ദരത്തിന് വളരെ സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ താൻ അല്പം നേരം മൗനമായി നിന്നു. പെട്ടെന്ന് എന്തോ തീരുമാനമെടുത്തതുപോലെ താൻ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അധികം താമസിക്കാതെ അവിടെ ജോലി ചെയ്തിരുന്ന ഗാന്ധിജിയുടെ ഓഫീസിലെത്തി. ഇംഗ്ലണ്ടിൽ നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ മടങ്ങി വന്ന ശേഷം 1893 സൗത്ത് ആഫ്രിക്കയിലെ വക്കീൽ പണി ചെയ്യാൻ ഗാന്ധിജി എത്തിയത്. ഇപ്പോൾ ഗാന്ധിജി എത്തിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ദേഹം മുഴുവൻ ചോരയൊലിപ്പിച്ച് ബാലസുന്ദരം അങ്ങനെ ഗാന്ധിജിയുടെ ഓഫീസിലെത്തി. അന്ന് ഗാന്ധിജിയുടെ ക്ലർക്ക് ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു. അയാളുടെ സഹായത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ബാലസുന്ദരത്തിന് നീതി ലഭിക്കണമെങ്കിൽ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അങ്ങനെ അയാളെയും കൂട്ടി ഒരു ഡോക്ടറെ സമീപിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡോക്ടർ ബാലസുന്ദരത്തിന് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഗാന്ധിജി ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റും നൽകി. ഗാന്ധിജി ഉടനെ ബാലസുന്ദരത്തെയും കൂട്ടി മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ പോയി സത്യവാങ്മൂലം സമർപ്പിച്ചു. മജിസ്ട്രേറ്റ് ഒരു വെള്ളക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹം ഉടനെ തന്നെ ബാലസുന്ദരത്തിൻ്റെ യജമാനന് സമൻസ് അയച്ചു. ഗാന്ധിജിയെ സംബന്ധിച്ച് തൻ്റെ മുമ്പിൽ വന്ന ബാലസുന്ദരത്തെ അയാളുടെ യജമാനൻ്റെ ക്രൂരതയിൽ നിന്നും സംരക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം. അല്ലാതെ അദ്ദേഹത്തെ കോടതി കയറ്റിയോ ശിക്ഷിക്കുകയോ ഒന്നുമായിരുന്നില്ല. അങ്ങനെ ബാലസുന്ദരത്തിൻ്റെ യജമാനനെ സമീപിച്ച് അയാൾ ജോലിയിൽ നിന്ന് മോചിപ്പിക്കാൻ തയ്യാറാണോ എന്ന് അന്വേഷിച്ചു. ഇത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായൊരു കാര്യം ഇതാണ്. തൻ്റെ തടി രക്ഷിക്കാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ വെള്ളക്കാരൻ ജോലിയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീർന്നില്ല. എന്നാൽ മറ്റൊരാൾ തന്നെ കരാർ ജോലിക്ക് എടുക്കാതെ സൗത്ത് ആഫ്രിക്കയിൽ തനിക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. ഗാന്ധിജി ആ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടു. അദ്ദേഹം തനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നൊരു വെള്ളക്കാരനെ സമീപിച്ച് ബാലസുന്ദരത്തെ കരാർ ജോലിക്കെടുക്കാൻ അപേക്ഷിച്ചു. അവർ അങ്ങനെ ചെയ്തു. ആ വെള്ളക്കാരൻ ഗാന്ധിജി പറഞ്ഞതുപോലെ സാധിപ്പിച്ചു കൊടുത്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച തൻ്റെ ആത്മകഥയിൽ ബാലസുന്ദരത്തിൻ്റെ കഥ ഗാന്ധിജി വിവരിച്ചെഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെ അപമാനിക്കുന്നതിലൂടെ ആളുകൾക്ക് എങ്ങനെ സ്വയം ബഹുമാനിക്കപ്പെടുന്നതായി കരുതാനാവും? ഇത് ഒരു പിടികിട്ടാ രഹസ്യമായി എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് എന്ന് ഗാന്ധിജി എഴുതി. തൻ്റെ ശത്രുക്കളെപ്പോലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഗാന്ധിജിയുടേത്. തന്മൂലം അദ്ദേഹത്തെ എതിർത്തവരെ പോലും അദ്ദേഹം ആദരവും ബഹുമാനവുമൊക്കെ കാണിക്കുവാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. തൻ്റെ ചികിട്ടത്തടിച്ചവർക്ക് മറുചികിടം കാണിച്ചു കൊടുക്കുക എന്ന യേശുവിൻ്റെ പഠിപ്പിക്കിൽ നിന്ന് വിപരീതമായി താൻ പ്രവർത്തിച്ചില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴാണ് നാമും ബഹുമാന്യരായിത്തീരുന്നത് എന്ന് നമുക്ക് ഓർക്കാം. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാം. ശത്രുവിന് വിശന്നാൽ അവന് ആഹാരം കൊടുക്കുക, നിൻ്റെ ഒരു കരണത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച യേശു കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988021919 5 7 എന്ന നമ്പർ ഉപയോഗിക്കുക.